ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാനുമായി കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാൻ പൌരത്വമുള്ളവർക്ക് രാജ്യം വിടാനുള്ള സമയപരിധി അവസാനിച്ചതോടെ 537 പാക് പൌരന്മാർ ഇന്ത്യയിൽ നിന്ന് മടങ്ങി. പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വിതരണം ചെയ്യും. മലയാളികളുടെ മനസ്സറിഞ്ഞ കഥാകാരൻ MD വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ സമ്മാനിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4 വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഇടുക്കി ജില്ലാതല യോഗം. തമിഴ്നാട്ടിൽ മന്ത്രിമാരായ വി സെന്തിൽ ബാലാജിയും കെ പൊന്മുടിയും രാജിവച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75 വാർഷികാഘോഷങ്ങളുടെ സമാപനം ഇന്ന്. IPL ക്രിക്കറ്റിൽ മുംബൈയ്ക്കും ബംഗളൂരുവിനും ജയം. വാർത്തകൾ വിശദമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാനുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലെ പ്രതിരോധമന്ത്രിയുടെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ച 40 മിനിറ്റ് നീണ്ടു. ചർച്ചയിൽ ഭീകരത തുടച്ചു നീക്കുന്നതിനുള്ള സൈനിക തന്ത്രത്തെയും തയ്യാറെടുപ്പുകളെയും കുറിച്ച് ജനറൽ ചൌഹാൻ രാജ്യരക്ഷാമന്ത്രിയെ ധരിപ്പിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. അതിർത്തി സുരക്ഷാ സേനാ ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൌധരി ആഭ്യന്തര മന്ത്രാലയം സന്ദർശിച്ചു. ദീർഘദൂര കപ്പൽവേധ മിസൈലുകൾ പരിശീലിപ്പിച്ച് ഇന്ത്യൻ നാവികസേന. ദീർഘദൂര ലക്ഷ്യങ്ങളിൽ കൃത്യമായ പ്രതിരോധം ഉറപ്പിക്കാനാണ് പരിശീലനം നടത്തിയത്. കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകളും നിൽഗിരി ക്രിവാക് ക്ലാസ് ഫ്രിഗേറ്റുകളും ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകളിൽ നിന്നാണ് മിസൈലുകൾ തൊടുത്തത്. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സർവ്വസജ്ജമാണെന്ന് നാവികസേന എക്സിൽ കുറിച്ചു. പരിശീലനം നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടു. ജമ്മുകശ്മീർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇന്ന് രാവിലെ 10:30 ചേരും. ഒരു ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിൽ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തെ അപലപിക്കുന്ന പ്രമേയം സഭയിൽ അവതരിപ്പിക്കും. ഭീകരാക്രമണത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശക്തമായി അപലപിച്ചതിനാൽ പ്രമേയം ഏകകണ്ഠമായി പാസാക്കും. മന്ത്രിസഭായോഗത്തിന്റെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഭീകരതയ്ക്കും അതിന്റെ പ്രഭവ കേന്ദ്രത്തിനും എതിരായ നിർണായക പോരാട്ടത്തെ പിന്തുണയ്ക്കുന്നതായി ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള. നിരപരാധികളായ ആളുകൾക്കെതിരെയുള്ള നിഷ്ഠൂരമായ ആക്രമണങ്ങളിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ഭീകരതയ്ക്കും നിരപരാധികളുടെ കൊലപാതകത്തിനുമെതിരെ കശ്മീരിലെ ജനങ്ങൾ ശക്തമായി രംഗത്തുവന്ന കാര്യവും ശ്രീ ഉമർ അബ്ദുള്ള ചൂണ്ടിക്കാട്ടി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൌരത്വമുള്ളവർക്ക് രാജ്യം വിടാനുള്ള സമയപരിധി അവസാനിച്ചു. ഇന്നലെ രാത്രി 10 രാജ്യം വിടാൻ പാക് പൌരന്മാർക്ക് അവസരം നൽകിയിരുന്നത്. ഇതിനകം 537 പാക് പൌരന്മാർ അട്ടാരി അതിർത്തി വഴി മടങ്ങി എന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ മാത്രം 237 പാക് പൌരന്മാർ മടങ്ങി. അതേസമയം 1387 ഇന്ത്യക്കാർ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടുണ്ട്. പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്യും. വൈകുന്നേരം രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാരദാന ചടങ്ങുകൾ. ഒരു റിപ്പോർട്ട്.
പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. കല, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, വ്യാപാരം, വ്യവസായം, വൈദ്യം, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, സിവിൽ സർവീസ് എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. 7 പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 139 പുരസ്കാരങ്ങളാണ് ഇത്തവണ സമ്മാനിക്കുന്നത്. കേരളത്തിൽ നിന്നും ശ്രീ MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷണും, ശ്രീ ജോസ് ചാക്കോ പെരിയപുരം, ശ്രീ PR ശ്രീജേഷ് എന്നിവർക്ക് പത്മഭൂഷണും, ശ്രീ IM വിജയൻ, ശ്രീമതി K ഓമനക്കുട്ടിയമ്മ എന്നിവർക്ക് പത്മശ്രീയും സമ്മാനിക്കും. പ്രശസ്ത ചലച്ചിത്ര നടി ശോഭനയ്ക്ക് പത്മഭൂഷൺ ലഭിക്കും. വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായ ഡോക്ടർ L സുബ്രഹ്മണ്യം, പ്രമുഖ എഡിറ്ററും മുൻ പ്രസാർഭാരതി ചെയർമാനുമായ A സൂര്യപ്രകാശ്, സിനിമാ നടന്മാരായ നന്ദമുരി ബാലകൃഷ്ണ, S അജിത് കുമാർ തുടങ്ങിയവരാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിക്കുന്ന മറ്റു പ്രമുഖർ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
മധ്യപ്രദേശിലെ വാഹനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ മന്ദ്സൌറിലുണ്ടായ അപകടത്തിൽ അദ്ദേഹം അതീവ ദുഃഖം രേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75 വാർഷികാഘോഷങ്ങളുടെ സമാപനം ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കും. ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി നിർവഹിക്കും. ആന്റണി രാജു MLA അധ്യക്ഷത വഹിക്കും. പരിപാടികൾ വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കും. ആകാശവാണിയുടെ ചരിത്ര നിമിഷങ്ങളുടെ പ്രദർശനം, മാധ്യമ ചർച്ച, സംഗീത സന്ധ്യ, സമാപന സമ്മേളനം തുടങ്ങിയ പരിപാടികളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്യാൻസർ പരിചരണത്തിൽ ഇന്ത്യ വലിയ പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. നൂതന ചികിത്സാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലും നേരത്തെയുള്ള രോഗനിർണയത്തിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ 90% ക്യാൻസർ രോഗികളും രോഗനിർണയം നടത്തി 30 ദിവസത്തിനുള്ളിൽ ചികിത്സ ആരംഭിക്കുന്നുണ്ടെന്ന് അംഗീകൃത മെഡിക്കൽ ജേണലായ ദി ലാൻസെറ്റ് റിപ്പോർട്ട് ഉദ്ധരിച്ച് അദ്ദേഹം വ്യക്തമാക്കി. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ അത്യാധുനിക ട്രൂം ബീം യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ നദ്ദ. ആരോഗ്യ സംരക്ഷണ വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള ഇന്ത്യയുടെ സമീപനം ലോകത്തിന് മാതൃകയാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ലോകാരോഗ്യ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമുള്ള പൌരന്മാരെ ഉൾപ്പെടുത്തി മാത്രമേ അടുത്ത 25 വർഷത്തിനുള്ളിൽ $30 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കുക എന്ന രാജ്യത്തിന്റെ സ്വപ്നം പൂർത്തീകരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ ഓരോ പദ്ധതികളും പൌരന്മാരുടെ ആരോഗ്യവും സമഗ്ര വികസനവും മെച്ചപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ശ്രീ ഗോയൽ അഭിപ്രായപ്പെട്ടു.
Something that we have been very, very conscious of in India, and the last few years have seen a tremendous growth in our own journey towards better quality of healthcare and a larger frame in which we can deliver healthcare to the citizens of India.
സംസ്ഥാന സർക്കാരിന്റെ 4th വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇടുക്കി ജില്ലാതല യോഗം ഇന്ന് രാവിലെ 10 മുതൽ 12:30 വരെ നെടുങ്കണ്ടത്ത് നടക്കും. നെടുങ്കണ്ടം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ വേദിയിലാണ് യോഗം. ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കളായ 500 പേരുമായി മുഖ്യമന്ത്രി സംവദിക്കും. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് MP തുടങ്ങിയവർ പങ്കെടുക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സുപ്രധാന കോൺക്ലേവിന്റെ തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഇന്ന് നടക്കുന്ന കർദിനാൾമാരുടെ സമ്മേളനത്തിലായിരിക്കും പ്രഖ്യാപനം. തമിഴ്നാട്ടിൽ മന്ത്രിമാരായ വി സെന്തിൽ ബാലാജിയും കെ പൊന്മുടിയും രാജിവച്ചു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. ശൈവ വൈഷ്ണവ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള പരാമർശത്തിൽ മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതാണ് പൊന്മുടിയുടെ രാജിക്ക് കാരണമായത്. 70 കേസിൽ ജാമ്യം ലഭിച്ച സെന്തിൽ ബാലാജിക്ക് സ്ഥാനമൊഴിയാൻ തിങ്കളാഴ്ച വരെ സുപ്രീംകോടതി സമയം അനുവദിച്ചിരുന്നു. കേരളത്തിൽ May 1 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് വിവിധ ജില്ലകളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്നലെ നടന്ന IPL ക്രിക്കറ്റ് മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസിനും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനും ജയം. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 54 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് ഏറ്റുമുട്ടും. രാത്രി 7:30 പോരാട്ടം. ഡൽഹിയിൽ നടന്ന ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. 83 സ്വർണ്ണമെഡലുകൾ നേടി റെക്കോർഡ് നേട്ടം കൈവരിച്ച ഇന്ത്യ ആകെ 87 മെഡലുകൾ നേടി. ചാമ്പ്യൻഷിപ്പിൽ 1st. 3 സ്വർണവും 3 വെള്ളിയും 4 വെങ്കലവും നേടിയ ജപ്പാനാണ് 2nd. ചാമ്പ്യൻഷിപ്പിന്റെ സമാപന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ഹർഷ് മൽഹോത്ര പങ്കെടുത്തു. ഭുവനേശ്വറിലെ ഈ വർഷത്തെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഇന്നലെ കലിംഗ സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയെ 5-4 പരാജയപ്പെടുത്തി ജംഷഡ്പൂർ FC സെമിഫൈനലിൽ എത്തി. മറ്റന്നാൾ നടക്കുന്ന സെമിഫൈനൽ മത്സരത്തിൽ ജംഷഡ്പൂർ FC മുംബൈ സിറ്റി FCയുമായി ഏറ്റുമുട്ടും. വേവ്സ് 2025 ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന ഇന്ത്യ എ ബേഴ്സ് ഐ വ്യൂ ചലഞ്ച് മത്സരത്തിലെ 5 ഫൈനലിസ്റ്റുകളെയും ഹാൻഡ് ഹെൽഡ് ഉപകരണ രൂപകൽപ്പന മത്സരമായ ഇന്നോവേറ്റ് 2 എഡ്യൂക്കേറ്റിലെ 10 ഫൈനലിസ്റ്റുകളെയും പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ സൌന്ദര്യം, വൈവിധ്യമാർന്ന പ്രകൃതി ദൃശ്യങ്ങൾ, പൈതൃകം, സംസ്കാരം, പുരോഗതി തുടങ്ങിയവ വിശദീകരിക്കുന്ന 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ ഡ്രോൺ ഛായാഗ്രഹണത്തിലൂടെ എടുക്കുകയാണ് ഇന്ത്യ എ ബേഴ്സ് ഐ വ്യൂ ചലഞ്ച്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാനുമായി കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാൻ പൌരത്വമുള്ളവർക്ക് രാജ്യം വിടാനുള്ള സമയപരിധി അവസാനിച്ചതോടെ 537 പാക് പൌരന്മാർ ഇന്ത്യയിൽ നിന്ന് മടങ്ങി. പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വിതരണം ചെയ്യും. മലയാളികളുടെ മനസ്സറിഞ്ഞ കഥാകാരൻ MD വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ സമ്മാനിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4th വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഇടുക്കി ജില്ലാതല യോഗം. തമിഴ്നാട്ടിൽ മന്ത്രിമാരായ വി സെന്തിൽ ബാലാജിയും കെ പൊന്മുടിയും രാജിവച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75th വാർഷികാഘോഷങ്ങളുടെ സമാപനം ഇന്ന്. IPL ക്രിക്കറ്റിൽ മുംബൈക്കും ബംഗളൂരുവിനും ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.